ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്തു പോരുന്നുണ്ട്. ഈ ചർച്ചകളെല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു തുറന്ന വിഷയമായി വയ്ക്കുകയും ചെയ്യുന്നത് വളരെ ആഹ്ലാദകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയർ ഷോ വിവിധങ്ങളായ പോഡ്കാസ്റ്റുകളിലൂടെയും നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അത്തരം പോഡ്കാസ്റ്റുകളിലൂടെ കേൾക്കുന്നവരും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയും മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിന്മേലുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു യൂട്യൂബ് ചാനലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ 3 വർഷം മുമ്പ് ഇത് ആരംഭിച്ചത്. പിന്നെ ഇതേ വീഡിയോ കൺവെർട്ട് ചെയ്ത് ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലേക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ മേഖലകളിൽ പ്രധാനമായിട്ടും ആമസോൺ, ജിയോ സാവൻ, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് മുതലായവയിലെല്ലാം തന്നെ ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയർ ഷോ ഇപ്പോൾ അവൈലബിളാണ്. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയർ ഷോയിൽ പാരൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോകൾ ചെയ്യണമെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ വിഷയമാണിത് അല്ലേ ലക്ഷ്മി? കാരണം ഈ വളർന്നു വരുന്ന കുട്ടികൾ അവരെ എങ്ങനെ നല്ലതായി വളർത്തിയെടുക്കണം, അതിന് രക്ഷകർത്താക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു അളവിൽ നാം മനസ്സിലാക്കിയിരിക്കണം. ലാളിക്കാം, മക്കളെ സ്നേഹിക്കാം, ഗുഞ്ചിക്കാം, എല്ലാമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ, അത് ദേഷ്യപ്പെടുക, അതെല്ലാം വേണം, കുട്ടികളെ അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ എന്ത് കാര്യമായാലും അത് ഒരു അളവിൽ കൂടിപ്പോകുന്നത് ഈ പാരൻസ് അറിഞ്ഞില്ലെങ്കിൽ വളരെയധികം പ്രശ്നം തന്നെയാണ്. നമ്മൾ കുട്ടികളുടെ അടുത്ത് സ്വാഭാവികമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ആ സ്വാഭാവികമായിട്ട് പറയുന്ന ആ കാര്യങ്ങൾ കുട്ടികളിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. പലപ്പോഴൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷെ നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് കുട്ടികളിൽ മോശപ്പെട്ട പ്രവണത വളർത്താനും കുട്ടികളുടെ ജീവിതത്തെ തന്നെ അത് സാരമായി ബാധിക്കാനും സാധ്യതയുള്ളതായ ചില കാര്യങ്ങളെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് സംവദിക്കാം. അപ്പോൾ ലക്ഷ്മിയോടത്ത് ഞാൻ ചോദിക്കുന്നത്, ചില മാതാപിതാക്കൾ പറയാറുണ്ട്, എപ്പോഴും നിനക്ക് കളിയാണല്ലോ, നിനക്ക് പഠിക്കാൻ നേരമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് നിരന്തരം ചോദിക്കുന്നതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണ്?
അതെ, തീർച്ചയായിട്ടും ഇതൊരു എന്താ പുതിയ ടേമൊന്നുമല്ല. പണ്ട് മുതലേ തന്നെ അച്ഛനമ്മമാരുടെ ഒരു പ്രധാന ഡ്യൂട്ടിയാണല്ലോ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കും, വെറുതെ ഇരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാനൊന്നുമില്ലേ? ഇനി ഒരു ചോദ്യം പണ്ട് മുതലേ നമ്മളൊക്കെ ഇവൻ കുട്ടികളായിരുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കാം. പക്ഷേ ഇപ്പോഴും എന്ന് വെച്ചാൽ ആ തലമുറകൾ വളർന്നു വന്നിട്ടുള്ള പാരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും ഇതേ പാരൻസ്, പണ്ടത്തെ കുട്ടികളായിരുന്ന ഇതേ പാരൻസ് തന്നെ ഇപ്പോഴും വരുന്ന കുട്ടികളോടും അവരുടെ മക്കളോടും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. എന്താ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ, അല്ലെങ്കിൽ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, ചുമ്മാ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യം നിരന്തരം നമ്മൾ കുട്ടികളോടത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാരൻസ് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളത് ഞാനും ചോദിക്കുന്നതാണല്ലോ എന്നുള്ളത്. അത് അങ്ങനെ ചോദിക്കേണ്ടതല്ലേ, കുട്ടികൾ പഠിക്കാതെ കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചോദിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് എന്താണ് അവരുടേതായിട്ടുള്ള ഒരു സ്പേസും കൂടെ ആവശ്യമാണ്. അവരുടെ എന്താ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് കളിക്കാനും കൂടെ ഉള്ളൊരു ഇതാണ് കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ കളികളും അവരുടേതായിട്ടുള്ള മാനസിക ഉല്ലാസങ്ങളും പഠനവും പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് നല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇപ്പം പണ്ടൊക്കെ ഉള്ള കുട്ടിക്കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കുട്ടികൾക്ക് എന്താ പുറത്തൊന്നും പോയി ചെന്ന് കളിക്കാനൊന്നുള്ള ഒരു അവസരം അധികമൊന്നും കിട്ടുന്നില്ല, പല കുട്ടികൾക്കും ഇല്ല. അപ്പോൾ അവർക്ക് കുറച്ച് എന്തെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരം, കാര്യം ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ ഒരു എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കായാലും യു കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് ഈവൻ പ്രീ കെ ജിയിൽ തൊട്ടേ തുടങ്ങുകയാണ്, ഒരു 2.5-3 വയസ്സ് മുതലേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു നഴ്സറിയിലൊക്കെ ഒരു 4 വയസ്സൊക്കെ കഴിയുമ്പോൾ നഴ്സറിയിൽ പഠിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിലപ്പോൾ ഒരു 6 വയസ്സിലൊക്കെ 5 വയസ്സ് 6 വയസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നു. അതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളും കുറച്ച് പഠനവും നിറയെ കളികളുമായിട്ടായിരുന്നു നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയവും ആയിരുന്നാൽ തന്നെയും. ഇന്നത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു അന്നത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഇന്ന് 4 വയസ്സ് 3 വയസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് വളരെ പ്രഷർ അനുഭവിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഉല്ലാസത്തിനായിട്ട് കുറച്ച് സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കളിക്കാൻ അനുവദിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പാരൻസും കൂടെ ചെയ്യേണ്ട കാര്യം. അതിന് പകരം അവരെ ചുമ്മാ എന്താ ഇച്ചിരി നേരം അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പഠിക്കാതെ കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നതിൽ
എനിക്ക് തോന്നുന്നത് ഒരു ദിവസത്തിലെ കുറച്ച് സമയം അവർക്ക്
കുറച്ച് സമയം ഫുൾ ടൈം കുട്ടിയെ കളിക്കാൻ വിടണമെന്നല്ല, കുറച്ച് സമയം അവർക്ക് കളിക്കാനുള്ള ഒരു അവസരം നൽകണം. അത് അവരുടെ ഒരു എന്താ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് മാനസികമായി മെൻ്റലായിട്ട് അവർ ഒരു കുട്ടികൾ ശാരീരികമായി വളരുന്നതിനോടൊപ്പം തന്നെ മാനസികമായും വളരുന്ന ഒരു സമയമാണ്. അവർ കളികളിലൂടെയൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പുസ്തകങ്ങൾ മാത്രമല്ല അവരുടെ അനുഭവങ്ങളിലൂടെയും കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അവസരം നമ്മൾ പാരൻസ് ഒരുക്കി കൊടുക്കണം. നല്ല എന്താ നല്ല കുറച്ച് ടൈം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ അവരെ കളിക്കാനും അനുവദിക്കണം.
അതായത് കുട്ടികളൊരു റോബോട്ടല്ല, അപ്പം അവർക്ക് കുറച്ച് ഡേറ്റകൾ മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ പോരാ, നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള കുറച്ച് അവസരങ്ങളും കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട്. എങ്കിലേ അവരുടെ ആ മനസ്സ് കൃത്യമായ ആ വിനോദത്തിലൂടെ പക്വതാപരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുള്ളൂ. ആ ഒരു സ്ട്രെസ് അല്ലാത്ത ഒരു സമീപനം നാളൊരു കാലത്ത് കുട്ടികൾക്ക് കാഴ്ചവെക്കണമെങ്കിൽ ഈ നമ്മളെന്താ പറയുക, ഇച്ചിരി വിനോദങ്ങൾക്കും കൂടെ അവസരം കൊടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ നീ എപ്പോഴും കളിക്കുകയാണോ പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കട്ടെ ഇങ്ങനെ മന്ത്രം പോലെ പറഞ്ഞു കൊടുക്കേണ്ട എന്നായിരിക്കും ലക്ഷ്മി ഉദ്ദേശിച്ചത്, അങ്ങനെയല്ലേ?
അതെ, തീർച്ചയായിട്ടും കുട്ടികളെ എപ്പോഴും നമ്മൾ പ്രഷർ ചെയ്ത് അവരെ പഠനത്തിൽ മാത്രം പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെ മാനസികമായി കുറച്ച് ഡള്ളായി പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് വിനോദവും കൂടെ ആവശ്യമാണ്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ഈ വിനോദം കൂടുതലായിട്ട് നൽകുന്ന ചില പാരൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരെ എന്ത് വേണമെങ്കിലും പറയാൻ അനുവദിക്കുന്ന, എന്ത് വേണമെങ്കിലും ചെയ്യാൻ അനുവദിക്കുന്ന ചില പാരൻസ്, അത്തരം പാരൻസിനെ കുറിച്ചുള്ള ഏട്ടൻ്റെ അഭിപ്രായം എന്താണ്?
വലിയ അഭിപ്രായമാണ് കേട്ടോ, വലിയ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില നേരത്ത് ചിരിക്കണോ കരയണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില അഭിപ്രായം നമുക്കിവിടെ പറയേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൊതു സദസ്സിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ പുള്ളിക്കാരനെ, പുള്ളിക്കാരൻ്റെ മകൻ, കൊച്ചുമകൻ, കൊച്ചുകുട്ടി ഒരു 5 വയസ്സ് അടുപ്പിച്ച് വരും പ്രായം, വന്നിട്ട് വിളിക്കുകയാണ്, എടാ അപ്പൂപ്പാ ഇവിടെ വാടാ എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ പൊതു സദസ്സിൽ വെച്ച് വിളിക്കുമ്പോൾ അപ്പൂപ്പനൊരു ക്ഷീണാവസ്ഥയുണ്ട്. പക്ഷേ ഈ അപ്പൂപ്പൻ്റെ മക്കളും എല്ലാം ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്, ആ വീരൻ തന്നെ, അപ്പൂപ്പനേക്കാൾ വീരൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. പക്ഷേ എനിക്കത് കുറച്ച് നേരം കേട്ടോണ്ടിരുന്നു ആ കുട്ടിയുടെ അത് എല്ലാ കുട്ടി അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഈ കുട്ടി ചുറ്റുപാട് എല്ലാവരും നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ എന്തോ കേമമായ കാര്യമാണ് എന്നുള്ള മട്ടിൽ നോക്കേണ്ടത്. എനിക്ക് വളരെയധികം അരോചകമായിട്ട് തോന്നി, കാര്യം എൻ്റെ ഗുരുനാഥനാണ്, ഞങ്ങളെത്രത്തോളം പവിത്രമായിട്ട് കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ തന്നെയാണ്, അദ്ദേഹത്തിന് വാത്സല്യമൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടിയുടെ ആ സംസ്കാരം, ആ വളർന്നു വരുന്ന സംസ്കാരം, അത് തീരെ കുഞ്ഞല്ല, ഒരു പിച്ച വെച്ച് വരുന്ന പ്രായമല്ല, അതൊരു എന്താ പറയണ്ട ഒന്ന് സംസാരിച്ച് തുടങ്ങുന്ന ഒരു പ്രായമല്ല, അതിനേക്കാളും മുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടി ഒരു പൊതു സദസ്സിൽ വെച്ച് അതിൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അരോചകമായിട്ട് തോന്നി. മാത്രമല്ല ലക്ഷ്മി, പല മാതാപിതാക്കളും നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, വൈറലാവാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കും. പ്രകോപിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ കുഞ്ഞു വായിൽ നിന്ന് വലിയ വർത്തമാനം കേൾപ്പിക്കും. കേൾപ്പിച്ചിട്ട് ആ എൻ്റെ മക്കൾ ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും ശരി ഇങ്ങനെ തിരിച്ച് മറുപടി പറയുന്ന ഒരാളാണ് എന്ന് അഭിമാന പുരസരം പറഞ്ഞ് നടക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പൊട്ടത്തരാണ് ഈ മാതാപിതാക്കൾ കാണിക്കുന്നത്. ഈ കുട്ടിയുണ്ടല്ലോ, ഇതൊരു വയലൻസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ആരുടെത്തും പിന്നെ ബഹുമാനം ഉണ്ടാവില്ല. വളർന്നു വരുമ്പോൾ സമൂഹത്തിന് തന്നെ ഈ കുട്ടി ഒരു ബഹുമാനം കൊടുക്കില്ല, ഒരേ വ്യക്തിക്കും ബഹുമാനം കൊടുക്കില്ല. ബഹുമാനം എന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാരക്ടറാണ്. അതായത് നമ്മൾ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മളൊരു ആദരവും വിനയവും കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു പൊതുസദസ്യ എല്ലാവരും ആദരിക്കണമെന്നോ ബഹുമാനിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം, അത് ഒരു പൊതു സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. പരസ്പര ബഹുമാനം എന്നൊക്കെ പറയാം, സംസാരത്തിലും പ്രവൃത്തിയിലുമുള്ള പരസ്പര ബഹുമാനം. ആദ്യമേ കുട്ടികളിൽ ഇത്തരം ആ പരസ്പര ബഹുമാനം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു പൂർവ്വകാലത്ത് മാതാപിതാക്കൾ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ പലരും ഇത് കൈമോശം വരുത്തുന്നുണ്ട്. ഇതിൻ്റെ പരിണിത ഫലം നാളെ താന്തോന്നിയായിട്ട് നടക്കുന്ന ഒരു കുട്ടി ഇവർക്കുണ്ടായി വരികയും അതിനെക്കുറിച്ച് ഓർത്ത് ഇവർ പരിതപിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ കുട്ടികളുടെ അവരെ കടിഞ്ഞാണറ്റ രീതിയിൽ വിടുകയാണെങ്കിൽ, അതിൽ ആഹ്ലാദിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അതിനെയൊന്ന് മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇപ്പോഴേ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് ഈ കുട്ടി ഏത് വഴിക്ക് പോകുമെന്ന് നിങ്ങളെന്നും പിന്നീട് ബഹുമാനിക്കുമെന്നോ പരിഗണിക്കുമെന്നൊന്നോ കരുതണ്ട, അത് ആ വഴിക്ക് അങ്ങ് പോകും. അതുകൊണ്ട് കടിഞ്ഞാണിടുക, എന്ത് കാര്യത്തിനും ഒരു അതിര് കവിയാതിരിക്കാൻ ഒരു ശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്.
അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരം കുട്ടികളെ കുറച്ചൊന്ന് നമ്മള് നമ്മുടെ കുട്ടിയാണ് അവൻ എന്തും പറയാന്ന് പറഞ്ഞുകൊണ്ട് കയറഴിച്ച് വിടാതെ അവർക്ക് തെറ്റെന്താണ്, ശരിയെന്താണ്, ബഹുമാനിക്കേണ്ടത് ആരെയൊക്കെയാണ്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും.
അപ്പോൾ ലക്ഷ്മി, ഞാൻ ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തതാണ്. ഈ മാതാപിതാക്കൾക്ക് വലിയ വലിയ ചിന്തകളൊക്കെ ഉണ്ട്, കുട്ടികൾ എന്തായി മാറണം, എങ്ങനെയായി മാറണം എന്നുള്ള കാര്യം. അപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ എങ്ങും അല്ല ചുറ്റിത്തിരിയേണ്ടത്, നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്ക് എന്നുള്ള രീതിയിൽ നിരന്തരം പറഞ്ഞ്, അതായത് ഒരു തരത്തിലും മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ കുട്ടിയടുത്ത് നീ ഭാവിയെക്കുറിച്ച് ചിന്തിക്ക്, ഭാവിയെക്കുറിച്ച് ചിന്തിക്ക് എന്ന് പറഞ്ഞ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്?
അതിപ്പോ എന്താ, പുതിയൊരു കാര്യമല്ല, പല പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് തന്നെ ദീർഘമായിട്ട് എന്തോന്ന് ലോങ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് വേണം പോവാൻ വേണ്ടിയിട്ട്, എന്ത് ആയിത്തീരണമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവണം. ഇത്തരത്തിൽ കുട്ടികൾക്ക് അവരുടെ കുഞ്ഞ് മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞ് ചിന്തകൾക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പാരന്റ്സ് പറഞ്ഞു കൊടുക്കും. ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ലക്ഷ്യബോധം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ലക്ഷ്യബോധം അല്ലേ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കാര്യം അച്ഛനും അമ്മയും ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കാം. അപ്പോൾ ഇവര് എന്തോ വിചാരിക്കുന്നത്, തങ്ങളുടെ കുട്ടി ഇന്നതായി മാറണം എന്നുള്ള ചിന്തയോടുകൂടി അവരെ ആ കുട്ടിയിൽ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നീ എഞ്ചിനീയർ ആവണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കുട്ടിക്ക് ആക്ച്വലി അത് ഒന്നോ രണ്ടോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും, അതിന് ആക്ച്വലി എന്തിനാണ് താല്പര്യം, അല്ലെങ്കിൽ അതിന് ഡോക്ടർ ആവാനുള്ള താല്പര്യം ഉണ്ടോ, ഇതൊന്നും കണക്കിലെടുക്കുന്നേ ഇല്ല. നീ ഭാവിയിൽ ഇത് ആയി തീർന്നേ പറ്റൂ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും എത്ര കാശ് ചിലവായാലും ഞാനിത് നിന്നെ ആക്കിയെടുക്കും, നീ ഇതാണ് ആവേണ്ടത് ഇന്ന് എന്നുള്ള ഒരു ഇത് കുഞ്ഞിലേ മുതലേ തന്നെ അങ്ങ് കുട്ടിയിൽ ശക്തമായിട്ട് ഇത് എന്താ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയിട്ടില്ല. കാര്യം അവരുടെ വിഷൻ എന്താണ്, അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണ്, ചിലപ്പോൾ അവരിതിനെയും കവിഞ്ഞ് കഴിവുള്ളവരായിരിക്കാം. ആ കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ ലക്ഷ്യബോധം കൊടുക്കുക എന്നുള്ളതിന് ഒരു പോസിറ്റീവ് സൈഡ് ചേട്ടൻ പറയുന്നത് ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എനിക്ക് അതിനോടൊട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം കുഞ്ഞിന് അവൻ്റേതായിട്ടുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാലഘട്ടം, കുഞ്ഞു പ്രായത്തിൽ ഇത്രയും എന്താ ഭാവിയിലൂടെയുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ പഠിച്ച ആയിത്തീരേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ നല്ലൊരു ടൈമിനെ അവന് മോശമാക്കിയെടുക്കാം, അല്ലെങ്കിൽ അയ്യോ ഞാനിനി ഇതാവണമല്ലോ എന്നുള്ളൊരു സ്ട്രെസ്സിൽ കുട്ടിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ചിലപ്പം കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടറാണ്, ഭാവിയിൽ എനിക്കും ഡോക്ടർ ആവണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടാവും. അത് അവനിൽ സ്വയം ഉണ്ടാവേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അവളിൽ സ്വയം ഉണ്ടാവേണ്ടതാണ്. അതിന് പകരം നമ്മൾ ഇനി ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും കുട്ടികളുടെ ഈ ഒരു താല്പര്യങ്ങൾ ഒരു ഒരു കാലഘട്ടത്തിൽ ചോദിക്കുമ്പോൾ കുട്ടികൾ സാധാരണ പറയുന്നത് ആ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ടീച്ചറാവണം, പോലീസ് ആവണം, പട്ടാളമാവണം എന്നിന്. ചിലപ്പോൾ നല്ല കഴിവുള്ള കുട്ടികൾ ചിലവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ചെറിയ ചെറിയ ജോബ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതെല്ലാം അവരുടെ ഓരോ കാലഘട്ടത്തിലെ താല്പര്യങ്ങളാണ്. ഇതിനെല്ലാം മറന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയണം എനിക്ക് ഡോക്ടർ ആയാൽ മതി, രണ്ടാം ക്ലാസ്സിൽ ചോദിക്കുമ്പോഴും അവൻ പറയണം ഡോക്ടർ ആയാൽ മതി. ഈ ഡോക്ടർ ആവേണ്ടത് അവൻ്റെ താല്പര്യമല്ല, അച്ഛൻ്റെ അമ്മേൻ്റെ താല്പര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒരു
എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇത് ഇത് പറഞ്ഞു വരുമ്പം കുട്ടിക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഇങ്ങനെ കുട്ടി വളർന്ന് 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 അവനൊരു എന്താ പറയണ്ട ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ലെവലിൽ ഒരു പത്താം ക്ലാസ്സൊക്കെ കടക്കുമ്പം അവന് തോന്നി എൻ്റെ കഴിവ് ഇതൊക്കെയാണ്, ഈ മേഖലയിലൊക്കെ എനിക്ക് പോയാൽ കൊള്ളാം. അപ്പോൾ അവൻ കൃത്യമായ അവൻ്റെ വിദ്യാഭ്യാസ രീതികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് അവന് അവൻ്റെ പഠനവും അവൻ്റെ കഴിവും എല്ലാം അവന് തിരിച്ചറിയാൻ പറ്റുമ്പോൾ ആ വിഭാഗത്തിലേക്ക് എനിക്ക് കടന്നാൽ കൊള്ളാം. അപ്പോൾ മാതാപിതാക്കൾ അന്വേഷിക്കണം ഈ വിഭാഗത്തിൽ ഇവന് ഭാവിയുണ്ടോ, അല്ലെങ്കിൽ അവനെ കരിയർ ഗൈഡൻസ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ട് അവന് കൃത്യമായൊരു ഫോക്കസ് കൊടുക്കാൻ അവൻ്റെ കൃത്യമായ വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ഒരു ലക്ഷ്യം മാത്രം വച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്താ പറ്റുക, ആ കുട്ടിയിൽ ഒരു ഡോക്ടറാവാനുള്ള കഴിവ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാണ്ടിരിക്കാം. അപ്പോൾ മാതാപിതാക്കളെ ഈ കൊടുത്തെങ്ങനെ ഇമ്പൾസ് കൃത്യമായ രീതിയിലായിരിക്കില്ലെങ്കിൽ, അതായത് കുട്ടിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ നാളൊരു സ്ട്രെസ്സിലേക്ക് പോവാം.
കാരണം എന്താണെന്ന് ചില പാരന്റ്സ് ഉണ്ട്, ഇപ്പൊ ഈ പുതിയ കാലഘട്ടത്തിലെ പാരന്റ്സ് ആണെന്നൊന്നുമില്ല, പഴയ കാലഘട്ടത്തിലും ഉണ്ട്. 10-30 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കയ്യിലുണ്ട് എങ്കിൽ തൻ്റെ മകനെയോ മകളെ ഒരു ഡോക്ടറാക്കി കളയാം, അല്ലെങ്കിൽ ഡോക്ടറാക്കണം. ഇനി ഈ ഡോക്ടറിന് അതുപോലെ ഒരു ഡോക്ടർ ഫാമിലിയിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഡോക്ടർ വരണം. ഇതൊക്കെയാണ് ഈ മണി ഓറിയന്റഡ് ആയിട്ട് അവരുടെ എന്താ വിഷൻ ആ രീതിയിൽ ചിന്തിച്ച് പാരൻസ് തന്നെയാണ് അവരെ അങ്ങനെ ആക്കിയെടുക്കുന്നത്. ചിലപ്പം കഴിവൊന്നും ഉണ്ടായിരിക്കില്ല, പല മോശം ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ മോശം എംപ്ലോയീസും ഒക്കെ ഉണ്ടാവണേനും പിന്നിലുള്ള കാര്യം ഇതാണ്, അവരുടെ യഥാർത്ഥ താല്പര്യം അതായിരിക്കില്ല. അവരെ അതാക്കി മാറ്റി
വാർത്തെടുത്തതുപോലെ കുട്ടികളെ വാർത്തെടുക്കുക എന്ന് പറയാം. അവരുടെ യഥാർത്ഥ കഴിവുകൾ എവിടെയൊക്കെ ഉണ്ടോ അത് മൂടി വെച്ചിട്ട് ആ കുട്ടികളെ അങ്ങനെ വാർത്തെടുക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുക. ശരിയാണ്, തീർച്ചയായിട്ടും അങ്ങനെ നമ്മളെപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയിൽ കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് അവർക്ക് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട് ഡോക്ടർ ആക്കണമെങ്കിൽ കൂടി അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ആദ്യമേ നിങ്ങൾ ആ കുട്ടിയിൽ ആ കഴിവുകളുണ്ടോ എന്ന് തിരിച്ചറിയുകയും കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയുണ്ട് ആ മേഖലയിലൊക്കെ വളർത്താൻ പറ്റുമോ ആ രീതിയിലെല്ലാം കൊണ്ടുവരൂ, എന്നിട്ട് അവനൊരു ഫോക്കസ് കൊടുക്കും ഇനി നീ ഈ മേഖലയിലേക്ക് പോയാൽ കൊള്ളാം. അപ്പോൾ പറയണം അല്ലച്ച അല്ലെങ്കിൽ അല്ലമ്മേ എനിക്ക് ഇതിലാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശരി ആ കുട്ടിക്ക് അതിലാണ് കൂടുതൽ കഴിവുള്ളത്, നിങ്ങൾ ആ മേഖലയിലേക്ക് വേണം. കുട്ടിയുടെ താല്പര്യത്തിന് കൂടെ മുൻഗണന കൊടുക്കണം, പരിഗണന കൊടുക്കണം. കാര്യം അത് അവൻ്റെ ജീവിതമാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവൻ വ്യക്തിയാണ്. അപ്പോൾ അവന് കൃത്യമായ അല്ലെങ്കിൽ അവൾക്ക് കൃത്യമായ പരിഗണന കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇടയ്ക്ക് ഒരു കുട്ടി വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാരൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒന്നിനും താല്പര്യം ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അവർക്ക് എന്തെങ്കിലും ആവാനുള്ള കഴിവുണ്ടോ, ഇവനെ ആക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, അതിന് ഫുൾ A+ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ പക്ഷേ ആ കുട്ടിക്ക് ഭാവിയിലേക്കുള്ള ഒരു വിഷനേ ഇല്ല, എന്താവണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നിനെ കുറിച്ചും ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടികൾ, പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കുക, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുക തന്നെ ചെയ്യണം. കാര്യം പാരൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പാരൻസ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ എന്താ ഭാവിയിലേക്ക് എന്ത് പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് നല്ല ഒരു അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ തേടി അവരുമായിട്ട് ഓക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും നല്ലതായിരിക്കും. അപ്പം താല്പര്യം ഉള്ളവരും ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടികളും ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാരൻസിനും ഒന്ന് എന്താ ഏതായിരുന്നാലും കുട്ടിയിലേ തന്നെ അവരെ ഒന്നും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അവർ ഫ്രീ ആയിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് അവരെ ബാല്യമൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് വളർന്നു വരട്ടെ, അതിനുശേഷം അവരിലോട്ട് ഓരോരോ ലക്ഷ്യങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കുട്ടികളും ഓരോരോ വ്യക്തിത്വങ്ങളാണ്, അവരുടെ കഴിവുകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന കുട്ടി അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടിട്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തു, ഇതുപോലെ ആയില്ലല്ലോ എന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെന്താ ആ കുട്ടിയെ പോലെ കണ്ടുപിടിച്ചാല്, നിനക്കും അതുപോലെ ആയാലെന്താ, നിനക്കെന്താ അതുപോലെ നല്ല മാർക്ക് മേടിച്ചാല് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമ്പാരിസൺ ഉണ്ട്. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അടുത്ത കുട്ടി അല്ലെങ്കിൽ ആ ക്ലാസ്സിലുള്ള ടോപ്പർ ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് വെച്ചാൽ ആ കുട്ടി അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്യണതിനെ കുറിച്ചുള്ള ഒരു ഇതെന്താണ് പറയാനുള്ളത്?
അതെ, ഈ ഒരു വിഷയത്തിൽ ഞാൻ മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ്. കാര്യം രണ്ട് കുട്ടികളെ പരിഗണിച്ചിട്ട് നീ അവനെ പോലെ ആകാത്തതെ, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവൻ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ, അവൾ നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ ഒരുപാടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തങ്ങളുടെ കുട്ടിയെക്കാളും ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയൽ വീട്ടിലെ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം തങ്ങളുടെ കുട്ടി അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ ആയി മാറണമെന്ന് ഇവർ ശഠിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഒരിക്കലും തൊട്ടടുത്തിരിക്കുന്ന അഭിരാമിയെ പോലെ കാർത്തികയ്ക്ക് ആവാൻ പറ്റില്ല, അതുപോലെ അഭിമന്യുവിനെ പോലെ ആവാൻ രാജേഷിന് പറ്റില്ല. കാര്യം എന്താണ്, ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യം ചെയ്യാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ. പഠനത്തിൽ ചിലപ്പം ഒരാൾ ഒരാളെക്കാളും കീഴിലേ വരുമെങ്കിൽ മറ്റൊരു കഴിവിൽ മറ്റൊരാൾ മുകളിലായിരിക്കും. അപ്പോൾ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരാൾ മിടുക്കനെന്നും ഒരാൾ മോശമെന്നും പറഞ്ഞ് ഇങ്ങനെ പരസ്പരം കമ്പാരിസൺ നടത്തുന്ന മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ ആ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാര്യം ഇവന് കുറച്ച് കഴിയുമ്പം കൂട്ടുകാരനോടോ കൂട്ടുകാരിയോ അടുത്തോ ദേഷ്യം തോന്നാൻ ഇത് കാരണമാവും. കാര്യം അവൻ അല്ലെങ്കിൽ അവൾ കാരണമാണ് എനിക്ക് ഈ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അവൾ മിടുക്കിയതുകൊണ്ട് അവൾക്ക് കൂടുതൽ കിട്ടുന്ന എനിക്ക് കിട്ടുന്നില്ല, ഇതാണ് വസ്തുത. പക്ഷേ അവളടുത്ത് മത്സരിക്കൂ എന്നുള്ള രീതിയിൽ ഇവർ മാതാപിതാക്കൾ പറയുമ്പോൾ കുട്ടി നിസ്സഹായ അവസ്ഥയിൽ വരും. ചിലപ്പോൾ പഠനത്തിൽ നിന്ന് തന്നെ കുട്ടി വഴിമാറി പോകാനും അല്ലെങ്കിൽ മറ്റേ കുട്ടിയെ ഏതെങ്കിലും വിധത്തിൽ വളഞ്ഞ വഴിയിൽ പോലും തറപറ്റിക്കാനും ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വന്നേക്കാം. അതൊക്കെ ഒരു തരം മോശമായ പ്രവണതയ്ക്ക് ഇടയാക്കും. പലതരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതൊരു പ്രത്യേകം വീഡിയോയിൽ അത്ര ഒരു വിഷയത്തെ തന്നെ ഞങ്ങൾ അത് ചർച്ച ചെയ്യാം. അത് തൽക്കാലം നമുക്ക് ആ വിഷയത്തെ നമുക്ക് ഇവിടെ വിടാം. എന്തായാലും മാതാപിതാക്കൾ ഒരിക്കലും കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യരുത്. അവർക്ക് അതിൻ്റേതായ കഴിവുകൾ രണ്ടുപേർക്കും ഉണ്ട്. അവർ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങളത് കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അങ്ങനെയല്ലേ ലക്ഷ്മി?
അതെ, തീർച്ചയായിട്ടും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്കാഡമിക്കലി പല രീതിയിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം പാരൻസ് ഉണ്ട്. അവർ വളരെയധികം പെയിൻ എടുത്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ കുട്ടി സത്യത്തിൽ അവരുടേതായിട്ടുള്ള എന്താ വളരെയധികം ആ കുട്ടികളെ അപേക്ഷിച്ച് വളരെയധികം മെച്ചപ്പെട്ടേക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ പോലും അക്കാഡമിക്കിൻ്റെ ഒരു ഒന്നോ രണ്ടോ മാർക്കുകളുടെ വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമ്പോൾ ആ കുട്ടിയെ മറ്റു കുട്ടിയായി കമ്പാരിസൺ ചെയ്ത് അവനെ ഇൻസൾട്ട് ചെയ്ത് താഴ്ത്തി കെട്ടുമ്പോൾ താൻ ഇത്രയും എന്താ പെയിൻ എടുത്ത് അല്ലെങ്കിൽ താൻ ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ടും തനിക്ക് ഇങ്ങനെ കുറഞ്ഞു മാർക്ക് കിട്ടിപ്പോയി, അപ്പോൾ തനിക്ക് ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് കാണുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാടധികം വേദനിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതല്ലാത്ത നല്ല കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാരൻസ് നിനക്ക് ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞാൽ പോട്ടെ സാരമില്ല, നമുക്ക് അടുത്തതിന് ശരിയാക്കാം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, നിനക്ക് നന്നായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മറ്റേ ആളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അധികം. ആ കുട്ടിക്കും അടുത്തതിന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണമെന്നൊരു തോന്നൽ അവൻ ഉണ്ടാവണമെങ്കിൽ അവനെ കമ്പയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അധികം നല്ലത് അല്ലേ?
തീർച്ചയായും. ഈ കമ്പാരിസനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ലക്ഷ്മി, എപ്പോഴും ചില മാതാപിതാക്കൾ പറയും നീ എല്ലാ കാര്യത്തിലും ഒന്നാമതാവണം, നിന്റെ ലക്ഷ്യം നീ ഒന്നാമതായി മാറുകയാണ്, മാത്രമല്ല നീ മറ്റ് പഠിക്കാത്ത കുട്ടികളുമായിട്ട് കൂട്ടുകെട്ട് കൂട്ടുകൂടി നടക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു കുട്ടി ഒന്നാമതായാൽ മാത്രമേ ആ കുട്ടി മികച്ച കുട്ടിയായി മാറുന്നുള്ളൂ. ഒന്നാമതാവുക എന്നുള്ളത് ഏറ്റവും നല്ലത് തന്നെയാണ്, പക്ഷേ രണ്ടാം സ്ഥാനത്തായിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു ഫെയിലിയറായി മാറുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ ഒന്നാമത് എന്നുള്ള ചിന്ത കുട്ടികളിൽ പുഷ് ചെയ്ത് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടോ? അത് കുട്ടികളെ എങ്ങനെ ബാധിക്കും? അതിനെക്കുറിച്ചൊന്ന് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്?
അത് ഇപ്പോൾ മാത്രമുള്ളതല്ല, പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അക്കാഡമിക് ലെവലിൽ ഫസ്റ്റ് ആവുക എന്നുള്ളതാണ് എല്ലാ പാരൻസിൻ്റെ ആവശ്യം. അന്ന് മുതലേ ഉള്ള പണ്ട് മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അവന് അപ്പൊ എല്ലാ പാരന്റ്സ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്റെ കുട്ടി ആദ്യത്തെ ആളാവണം, ഫസ്റ്റ് ആവണം. പക്ഷെ എല്ലാരും വിചാരിച്ചിട്ട് കാര്യമില്ല, ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ആവാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് വരുന്നവരെല്ലാം സെക്കൻഡ് തേർഡ് തന്നെയാണ്, ഒന്നോ രണ്ടോ മാർക്കുകളുടെയൊക്കെ വ്യത്യാസത്തില്. മുന്നിൽ വരാനും ചാൻസ് ഉണ്ട്. പല പാരന്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പാരന്റ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്നതാണോ എന്നുള്ള അറിവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അച്ഛനും അമ്മയും കുട്ടിയെ വേറൊരു കുട്ടിയായിട്ട് കൂട്ടുകൂടാൻ പോലും സമ്മതിക്കത്തുള്ളൂ. ഈ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇവർ സെക്കൻഡോ തേർഡോ നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും, നേരെ പറയും ആ നീ ഇനി മുതൽ ആ ഫസ്റ്റ് പഠിക്കുന്ന കുട്ടി, ഫസ്റ്റ് വാങ്ങിച്ച അവനുമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് കൂട്ടുകൂടിയാൽ മതി, ഈ താഴെയുള്ള കുട്ടികളായിട്ടൊന്നും കൂട്ടുകൂടണ്ട. അങ്ങനെ ചോയ്സ് ഉണ്ടാക്കി ഇന്ന കുട്ടിയുമായിട്ട് കമ്പനി കൂടിയാൽ മതി എന്നുള്ള രീതിയിൽ അവരെ പലപ്പോഴും നന്നായിട്ട് പടിക്കുന്നില്ല എന്ന് വിചാരിച്ചും കൊണ്ടും ഇണ്ടാതിരിക്കും. ആ കുട്ടി നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ ആ ഇനി മുതൽ നിനക്ക് വേണമെങ്കിൽ അതിനുമായിട്ട് കൂട്ടുകൂടാം. അപ്പോൾ ഈ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖയായിട്ട് വെച്ചിരിക്കുന്നത് പോലും പഠന നിലവാരമാണ്. ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്നു എങ്കിൽ അവനുമായിട്ട് കൂട്ടുകൂടാം, അല്ല എങ്കിൽ കൂട്ടുകൂടരുത്.
പഠിക്കാത്ത
കുട്ടികളെല്ലാം മോശമാണ് എന്നുള്ള ഒരു ഒരു എന്താണ് അങ്ങനെ ആ രീതിയിൽ കുട്ടികളിലോട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു തീർച്ചയായും മോശമായിട്ടുള്ള ഒരു പ്രവണ.
പഠന നിലവാരം ചിലപ്പോൾ താഴ്ന്നു നിൽക്കുന്ന കുട്ടികളിൽ എത്രയോ മഹത്തരമായ
നല്ല അക്കാഡമിക് ലെവലിലുള്ള കുട്ടികള് നല്ല കുട്ടികളാണോന്നും ഇല്ല, എന്നാൽ മോശമായിട്ട് ഇത്തിരി പഠിക്കാൻ പിന്നിലുള്ള കുട്ടികൾ വേറെ കഴിവുകളൊന്നും ഇല്ലാത്ത കുട്ടികളാവണമെന്നും ഇല്ല. അപ്പോൾ എല്ലാ കുട്ടികളും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്പെഷ്യലാണ്, അവരുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് അവർ സ്പെഷ്യലാണ്. ചിലപ്പം വ്യക്തികളായിട്ട് അവരെ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കും. പഠനത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന് പോലും നിങ്ങൾ ഇത് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക്
പക്ഷേ ഞാൻ ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് പിന്നിൽ കിടക്കുകയാണ്. കാരണം നീ എപ്പോഴും ഒന്നാമതാകണം എന്ന് ഒരു മാതാപിതാക്കൾ പറയുന്ന അവരുടെ ആഗ്രഹം ആ കുട്ടിയിൽ ആ വിജയിക്കാനുള്ള മനോഭാവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും അവന് ഒന്നാമതാവാൻ പറ്റിയില്ലെങ്കിൽ അവനെ നിരുത്സാഹപ്പെടുത്തുകയും അവനെ എന്താ പറയണ്ടേ കുറ്റം പറയുകയും അവനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആശാസ്യകരമായിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മിക്ക് അതിനെ കുറിച്ച് എന്ത് പറയാനാ?
അല്ല തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണല്ലോ. ഫസ്റ്റ് ആവുക എന്നുള്ളത് ആ പഠിക്കുക, ഈ നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതായിരിക്കണം പറയേണ്ടത്. അല്ലാതെ ഈ ഒന്നാമത് എന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടിക്ക് വേറൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് അതിന് പിന്നിലുള്ളത്.
എന്നാൽ പ്രചോദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാം നീ ഒന്നാമനായി മാറണം എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ നീ ഒന്നാമനായി അവൻ രണ്ടാമനായിപ്പോയി, ഒരു തവണ രണ്ടാമനായിപ്പോയി, നീ എന്തുകൊണ്ട് ഒന്നാമനായില്ല എന്ന് പറഞ്ഞ് അവനെ വിരട്ടുകയും അവനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് തെറ്റായ പ്രവണതയല്ലേ?
അത് തീർച്ചയായിട്ടും തെറ്റായ പ്രവണത തന്നെയാണ്. കുട്ടികളിലെ ഒന്നോ രണ്ടോ മാർക്കുകളുടെ വ്യത്യാസത്തിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ പിന്നിലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ആ രീതിയിൽ കമ്പാരിസൺ ചെയ്ത് നിങ്ങൾ ഒരിക്കലും അവരെ ഇത് ചെയ്യാൻ പാടില്ല.
അപ്പോൾ പറയേണ്ട കാര്യം ഇങ്ങനെയാണ്, ആ ഇത്തവണ നീ ഒന്ന് പിന്നിലായിപ്പോ, നീ മിടുക്കാനല്ലേ അല്ലെങ്കിൽ നീ മിടിക്കുകയല്ലേ, നമുക്ക് അടുത്തതിന് മികച്ചത് നമുക്ക് ഒന്നാം സ്ഥാനത്തെത്താം, ഇനി നീ ഒന്നുകൂടി നീ ഇപ്പം പഠിച്ചതിൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ പറ്റിപ്പോയി അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി അലസതയായിപ്പോയി, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് യാഥാർത്ഥ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് പ്രചോദനം കൊടുത്ത് അടുത്തതിന് മികച്ചതായ രീതിയിൽ വളരാനുള്ള അത് നല്ല മാർക്ക് മേടിക്കാനുള്ള അവസരമായിരിക്കണം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടത്.
എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ ഒരു മത്സര ബുദ്ധിയാണ് വരുന്നത്. ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, ആ ക്ലാസ്സുകളിൽ തന്നെ മത്സരമാണ് നടക്കുന്നത് കുട്ടികൾ തമ്മിലുള്ള, പാരന്റ്സിന്റെ തമ്മിലുള്ള. എന്റെ മകൾക്ക് ഇത്ര
പാരന്റ്സിന്റെ
മത്സരമാണല്ലോ നടക്കുന്നത്, കുട്ടികൾക്കല്ല മത്സരം, പാരന്റ്സിനാണ്. എന്റെ മകളാണ് ഇതിലുള്ള ഏറ്റവും വലിയ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എന്റെ മകനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മത്സരം നടക്കുന്നത്. നമ്മുടെ എന്താ സാധാ ഇതിലുള്ളതല്ല ഞാൻ പറയുന്നത്, വലിയ വലിയ സ്കൂളുകളിലാണ് കുറച്ചുകൂടെ കൂടുതൽ നടക്കുന്നത്. അവർക്ക് എന്താണ് എല്ലാ പ്രാവശ്യവും പറയാമുണ്ട് ഒരു എന്താണ് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ചിലപ്പോൾ അവരുടെ സോഷ്യൽ ആയിട്ടുള്ള കുറേ ലേഡീസിൻ്റെ ക്ലബിലൊക്കെ അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് അഭിമാനിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു എന്താണ് ബലിയാടകളായി മാറുന്നത് പാവം കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരു ഓപ്ഷനും ഇല്ലാതെ ഒരു നൂറുകണക്കിന് ട്യൂഷനായിരിക്കും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഒരു മാർക്ക് കുറഞ്ഞു പോയി, ഇത്തിരി താഴ്ന്നു പോയാൽ തീർന്ന് അടുത്ത പ്രാവശ്യം ഒരു 5 ട്യൂഷൻ എക്സ്ട്രാ അങ്ങ് കൊടുത്തിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ എന്താണ് വേറൊരു ഓപ്ഷൻ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പാരന്റിംഗ് ആണ് അവരുടെ നടത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മോശമായ പ്രവണത തന്നെയാണ്.
അപ്പോ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില് ചില കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിന് ചില ഗുണവശങ്ങളും ഉണ്ടല്ലോ. ഇവർ പറഞ്ഞ പോലെയല്ല ചില ഗുണകാര്യങ്ങളും കൂടെ ഈ പറഞ്ഞ കാര്യത്തിനുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗുണവശങ്ങൾ ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും ഉണ്ട്. പക്ഷേ നമ്മളതിനെ പ്രയോഗിക്കുന്നത് മോശകരമായിട്ടാണ്, തെറ്റായ രീതിയിലാണ് അത് നിങ്ങൾ കുട്ടികളുടെ മാനസിക നിലവാരവും അവരുടെ പഠന നിലവാരവും നാളൊരു കാലത്ത് ഈ കുട്ടിയിൽ ദുരന്തമായി മാറാവുന്ന ചില പ്രവണതകളുമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇതിൽ എത്ര വിജയം ഇന്നേ കാലത്ത് ആസ്വദിക്കാൻ ശ്രമിച്ചാലും നാളെ കാലത്ത് അതൊരു മോശ സംഭവമായി മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു കുട്ടി നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നു വരുവാനുള്ള ചുറ്റുപാടുകളാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നാം എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇങ്ങനെയല്ല കാര്യങ്ങൾ, ഞാൻ വേറൊരു തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള രീതിയിൽ തൻ്റെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ തലമുറയും തന്നെയായിരിക്കും.
അതെ, തീർച്ചയായിട്ടും പാരന്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ ചവിട്ടുപടികളുമാണ് നമ്മൾ നടത്തുന്ന ഓരോരോ കാര്യങ്ങളും. അപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റിങ്ങിനെ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്.
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.